രക്ഷിക്കപ്പെടുന്നതിനാൽ താങ്കൾ ഒരു പ്രാർത്ഥന ചൊല്ലുവാനോ എഴുതപ്പെട്ട കുറെ നിയമങ്ങൾ അനുസരിച്ചൊരു നല്ല കുഞ്ഞായി ജീവിക്കുവാനോ കുറെ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പോയി പരമഭക്തനെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനോ ദൈവം ആവശ്യപ്പെടുന്നില്ല. താങ്കൾക്കായി മരിച്ച തന്റെ പുത്രനെ വിശ്വസിക്കുവാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
സത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ വളരെ എളുപ്പമാണ് കേട്ടോ. വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളോ പ്രലോഭനങ്ങളോ നമ്മെ സത്യത്തിൽ നിന്നും അകറ്റും. ശ്രദ്ധിക്കണം, കഷ്ടതകളും അകറ്റാം, പ്രലോഭനങ്ങളും അകറ്റാം, സമൃദ്ധിയും അകറ്റാം. അനേകരെയും സത്യത്തിൽ നിന്നും അകറ്റിയത് കഷ്ടതയല്ല, പ്രലോഭനങ്ങളാണ്, സമൃദ്ധിയുടെ ആ അവസ്ഥയാണ്. ഗലാത്തിയിലെ സഭകൾക്ക് പറ്റിയ അബദ്ധം അതായിരുന്നു. അല്പമൊന്ന് വ്യതിചലിച്ചാൽ എന്താ പ്രശ്നമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മാത്രമേ അറിയൂ എന്ന് ഞാൻ പറയട്ടെ. പൌലോസ് ആദ്യം ഗലാത്തിയ സഭകളെ സന്ദർശിച്ചപ്പോൾ അവർ എന്തൊക്കെയോ അനുഭവമാക്കി എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ യഹൂദന്മാരിലെ ചില ക്രിസ്തുവിശ്വാസികൾ പറഞ്ഞത് അവരുടെ അനുഭവം പൂർണ്ണമല്ല എന്നത്രേ. അവർക്ക് വേറെ ചിലതും കൂടി ഉണ്ടെങ്കിലേ അവരുടെ അനുഭവം പൂർണ്ണം ആകൂ എന്ന്. അങ്ങനെ ആവശ്യമാണെന്ന് അവർ പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തോടുള്ള അനുസരണമാകുന്നു പോലും. അത് ഒരിക്കലും തെറ്റാകാൻ സാധ്യതയില്ലല്ലോ. ഈ ദുരുപദേഷ്ടാക്കന്മാർ ഗലാത്തിയരെ ക്ഷുദ്രം ചെയ്ത് മയക്കി വിഡ്ഢികളാക്കിയതുപോലെ തോന്നുന്നു. ദൈവവുമായി കണ്ടുമുട്ടുന്ന അനുഭവം അവർ വാസ്തവത്തിൽ അനുഭവിച്ചു എന്ന് പൌലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. അവർ പുത്രനായ ദൈവത്തെ കണ്ടു. അവർ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ പ്രാപിച്ചു. അവർ പിതാവായ ദൈവത്തിൽ നിന്നും വീര്യപ്രവൃത്തികൾ അനുഭവിച്ചു. ഇത്രയൊക്കെ അനുഭവിച്ച ഒരു വ്യക്തി അസത്യത്തിന് തലകുലുക്കുന്നത് എങ്ങനെ എന്ന് പൌലോസ് ചോദിക്കുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോകുന്നത് എങ്ങനെ? താൻ പറയുന്നത് സ്ഥിരീകരിക്കുവാൻ പൌലോസ് അബ്രഹാമിന്റെ ഉദാഹരണമാകുന്നു തുടർന്ന് പറയുന്നത്. നാം അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നല്ലോ. അബ്രഹാമിന്റെ ഉദാഹരണത്തിലൂടെ വിശ്വാസത്താലാണ് നീതീകരണം എന്ന് വ്യക്തമാക്കുവാൻ പൌലോസ് ശ്രമിക്കുന്ന ഈ ഭാഗം ഈ ലേഖനത്തിലെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ്. തുടർന്ന് ഹാഗാറിനെയും സാറായെയും സംബന്ധിക്കുന്ന ഒരു സാദൃശ്യം പറയുന്നുണ്ട്. അങ്ങനെ ഈ ലേഖനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് നാം ഇപ്പോൾ വന്നിരിക്കുകയാണ്. 6 മുതലുള്ള വാക്യങ്ങളിൽ 6 വാക്യത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ എന്ന് പൌലോസ് പറയുന്ന ഭാഗമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ മണൽ പോലെയും ആയിരിക്കുമെന്ന്, അത് എണ്ണുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന്. ഇതെപ്പോഴാണ് പറയുന്നതെന്നറിയാമോ? അവന് ഒരു കുട്ടി ഇല്ലാതിരുന്ന സമയത്ത്. ഉണ്ടാകുവാൻ ലോകപ്രകാരം യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നതായ ഒരു സാഹചര്യത്തിൽ, എന്നിട്ടും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. തുടർന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അവിടുന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് എഴുതി തരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ആദ്യം അവനത് വിശ്വസിച്ചു. ദൈവം അവനെ നീതിമാനം തന്നെ. എന്നിട്ട് അവൻ പറയാണ്, ദൈവമേ, ഈ ഉടമ്പടി, നാം ചെയ്ത ഈ ഉടമ്പടി, നീ എന്നോട് ചെയ്ത ഈ ഉടമ്പടി ഒന്ന് എഴുതി തന്നാലും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് എതിർത്തെന്ന് വന്നേക്കാം. ഞാൻ ഉൽപ്പത്തി പുസ്തകം പല പ്രാവശ്യം വായിച്ചു. എന്നാൽ ഈ പറഞ്ഞതുപോലെ എങ്ങും എഴുതിയിരിക്കുന്നത് കണ്ടില്ലല്ലോ എന്നായിരിക്കും നിങ്ങളുടെ വാദം. എന്നാൽ അത് ഇവിടെ ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിലുണ്ട്. 7 വാക്യം ഞാനിന്ന് വായിക്കാം. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്നരുളി ചെയ്യുന്നു. അബ്രഹാമിന്റെ പ്രതികരണം ശ്രദ്ധിച്ചാലും അവൻ ദൈവത്തോടെ തിരിച്ച് സംസാരിക്കുന്നു. നാം ഇന്ന് കാണുന്ന പല അതിവിശുദ്ധന്മാരെ പോലെ ഒരാളല്ലായിരുന്നു അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 15:8 പറയുന്നു, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്നവൻ ചോദിച്ചു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, അത് ഒന്ന് എഴുതിത്തരാമോ കർത്താവേ എന്ന് അവൻ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ആ കോടതി മുറിയിൽ വന്ന് എന്നെ കാണൂ, അവിടെ വെച്ച് ഞാൻ എഴുതിത്തരാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ശേ, അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ. എന്നാൽ ഉണ്ട് സുഹൃത്തെ. 9 വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവനവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഈ പറഞ്ഞതുപോലെയാണ് അക്കാലങ്ങളിൽ ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിനെക്കുറിച്ച് യിരെമ്യാ പ്രവചനം 34:18 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അക്കാലങ്ങളിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുവാൻ സമ്മതിക്കുന്നു. അതിനു പകരമായി മറ്റേ കക്ഷി എന്തെങ്കിലും ചെയ്യാമെന്ന് ഉടമ്പടി ചെയ്യുന്നു. അവർ ഒരു യാഗം കൊണ്ടുവന്ന് അതിനെ രണ്ടായി പിളർന്ന് പകുതി ഒരു വശത്തും മറ്റേ പകുതി മറുവശത്തും വെച്ച് അന്യോന്യം കൈപിടിച്ച് പിളർന്നു വെച്ചതിന്റെ നടുവിലൂടെ നടക്കുന്നു. അത് ഉടമ്പടി മുദ്ര വെക്കുന്നതായിരുന്നു. ഇന്ന് നാമൊക്കെ കച്ചേരിയിൽ പോയി നാം കരാർ ഒപ്പുവെക്കുന്നത് പോലെ. അങ്ങനെ അബ്രഹാം യാഗങ്ങൾ ഒരുക്കി കാത്തിരുന്നു. അവൻ പകൽ മുഴുവൻ കാത്തിരുന്നു. റാഞ്ചൻ പക്ഷികൾ അബ്രഹാം ഒരുക്കി വെച്ച ആ ഉടലിന്മേലിറങ്ങി വന്നു. അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അബ്രഹാമിന്റെ അടുത്ത് വരുന്നതിൽ ദൈവം താമസിച്ചു. സൂര്യൻ അസ്തമിക്കുവോളം അവൻ അവിടെ വന്നില്ല. ഉൽപ്പത്തി പുസ്തകം 15:12 നാം വായിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിന് ഒരു ഗാഢനിദ്ര നൽകുന്നു. ഇതിന്റെ കാരണം അബ്രഹാം ദൈവത്തോടുകൂടെ യാഗത്തിന്റെ നടുവെ നടക്കേണ്ടതില്ല എന്നതത്രേ. അബ്രഹാമിന് യാതൊന്നും വാഗ്ദാനം ചെയ്യാനായിട്ടില്ല, ദൈവമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 15:17 വാക്യത്തിൽ നാം വായിക്കുന്നത്, സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള, ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ആ യാഗത്തിന്റെ നടുവെ ദൈവം തനിയെ കടന്നുപോയത് ശ്രദ്ധിക്കൂ. കാരണം ദൈവമാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്. അബ്രഹാമിന്റെ ഭാഗം ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മാനുഷികമായിട്ടായിരുന്നുവെങ്കിൽ അവർ രണ്ടുപേരും നടന്നു പോകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അബ്രഹാം ചെയ്യേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമാണ്. അഥവാ ഈ ഉടമ്പടി അബ്രഹാമിന്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചായിരുന്നുവെങ്കിൽ എന്നും രാത്രി അവൻ ചൊല്ലുന്ന ആ ഒരു പ്രാർത്ഥനയിലോ ഉപവാസത്തിലോ കുംഭസാരത്തിലോ കുർബാനയിലോ ഒരു രാത്രി അവനത് വിട്ടുകളഞ്ഞെന്നാൽ വാഗ്ദത്തം അവൻ ഒരു ഗുണവും ചെയ്യുകയില്ല. അതുകൊണ്ട് ദൈവം താൻ മാത്രമാകുന്നു എല്ലാം വാഗ്ദത്തം ചെയ്തത്. ഉടമ്പടി അവന്റെ വിശ്വസ്തതയെ ആശ്രയിച്ചിരിക്കും, ദൈവത്തിന്റെ വിശ്വസ്തതയെ, അബ്രഹാമിന്റെ വിശ്വസ്തതയെ ആശ്രയിച്ചല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, 1900 വർഷങ്ങൾക്ക് മുൻപ് താങ്കളുടെയും എന്റെയും പാപത്തിന്റെ പിഴ നൽകുവാനായി യേശുക്രിസ്തു ക്രൂശിൽ കയറി. രക്ഷിക്കപ്പെടുന്നതിനാൽ താങ്കൾ ഒരു പ്രാർത്ഥന ചൊല്ലുവാനോ എഴുതപ്പെട്ട കുറെ നിയമങ്ങൾ അനുസരിച്ചൊരു നല്ല കുഞ്ഞായി ജീവിക്കുവാനോ കുറെ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പോയി പരമഭക്തനെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനോ ദൈവം ആവശ്യപ്പെടുന്നില്ല. താങ്കൾക്കായി മരിച്ച തന്റെ പുത്രനെ വിശ്വസിക്കുവാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അവനാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്, അവനാണ് വാഗ്ദാനം ചെയ്യുന്നത്, അവൻ താങ്കളെ രക്ഷിക്കും. അതാണ് സുഹൃത്തെ പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടി അവൻ അബ്രഹാമുമായി ചെയ്തു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ ദൈവത്തോട് ആമേൻ പറഞ്ഞു. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവം ഇന്നും നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വസിക്കുവാനാണ്. താങ്കളുടെ ആശ്രയം ക്രിസ്തുവിലായി തീർന്നാൽ താങ്കൾ രക്ഷിക്കപ്പെടും. എത്ര മഹത്വകരമായൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഗലാത്യലേഖനം 3:8 നാം വായിക്കുന്നത്, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് സുവിശേഷം അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു. പ്രവൃത്തിയല്ലാതെ വിശ്വാസം മാത്രം അബ്രഹാമിന് മതിയായിരുന്നുവെങ്കിൽ നാം എന്തെങ്കിലും കൂടുതൽ എന്തിനാഗ്രഹിക്കണം? അബ്രഹാമിന് വിശ്വാസം മാത്രം മതിയായിരുന്നുവെങ്കിൽ നീതീകരിക്കപ്പെടുവാൻ നമുക്കും അതുമാത്രം പോരായോ? അബ്രഹാമിന്റെ പ്രവൃത്തിക്കല്ല, വിശ്വാസത്തിനാകുന്നു ദൈവം അനുഗ്രഹം നൽകിയത്. നാം എന്തിന് വിശ്വാസത്തിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് തിരിയണമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ദൈവം സുവിശേഷം അബ്രഹാമിനോട് അറിയിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എപ്പോഴാണ് അവനത് ചെയ്തത്? ഒന്നാമത്തെ ഉദാഹരണം പൌലോസ് നൽകുന്നത് അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭത്തിൽ എന്നത്രേ. ഇപ്പോൾ പൌലോസ് അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാനത്തോടടുത്ത് സംഭവിച്ച ഒരു കാര്യം സൂചിപ്പിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 2:22 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് അബ്രഹാം ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചതിനു ശേഷമാണ്. അബ്രഹാം ഇസഹാക്കിനെ അർപ്പിച്ചുവെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം ദൈവം അവനെ വിലക്കിയതിനും ഇസഹാക്കിനെ കൊല്ലുന്നതിനും ഇടയിൽ മുടിനാരിഴ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് അവൻ വ്യക്തമാക്കി. അതായത് ദൈവം ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആ പ്രവർത്തനത്തോടെ ദൈവത്തിന്റെ പ്രതികരണം ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 22:15 15-18 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ദൈവം അബ്രഹാമിനോട് സുവിശേഷം അറിയിച്ചത് ഈ സമയത്താകുന്നു. കാരണം ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഏറ്റവും നല്ല ചിത്രങ്ങളിലൊന്നത്രേ ഇസഹാക്കിന്റെ ബലി. ദൈവം അബ്രഹാമിന്റെ മകനെ വിടുവിച്ചെങ്കിലും തന്റെ സ്വന്തം പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി തകർത്തു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം അറിയണമെന്ന് പൌലോസ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ അവൻ ദൈവശബ്ദം അനുസരിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ആജ്ഞാപിച്ചപ്പോൾ തന്റെ പുത്രനെ നൽകുവാൻ അബ്രഹാം തയ്യാറായി. ദൈവം അവനെ വിലക്കിയപ്പോൾ അവൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു. വീണ്ടും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. ചില ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വിഷയമുണ്ട്. അവർ പറയുന്നത് തിരുവചനത്തിൽ തന്നെ വിപരീതത്വമുണ്ട് എന്നത്രേ. പൌലോസ് അബ്രഹാമിനെക്കുറിച്ച് പറയുന്നതിന് വിപരീതമായിട്ടാണ് യാക്കോബ് അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് പോലും. പൌലോസ് പറയുന്നത് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് 2:20-21 വാക്യങ്ങൾ, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? തുടർന്ന് യാക്കോബ് പറയുന്നത് 22 2:22, അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണമായി എന്നും നീ കാണുന്നുവല്ലോ. ജോൺ കാൽവിൻ എന്ന മഹാൻ പറഞ്ഞത് രക്ഷിക്കുന്നത് വിശ്വാസമൊന്നു മാത്രമാണ്, എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം തനിയേയല്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ രക്ഷിക്കുന്ന വിശ്വാസം ശക്തമാണ്, സജീവമാണ്, അത് പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. യാക്കോബ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചല്ല സംസാരിക്കുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. യാക്കോബ് വിശ്വസിച്ച ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസം പ്രവൃത്തിയെടുക്കും. പ്രവൃത്തി താങ്കളെ രക്ഷിക്കും എന്ന് പറയുന്നത് കാളയ്ക്ക് മുൻപേ വണ്ടി കെട്ടുന്നത് പോലെയാണ്. വാസ്തവത്തിൽ അനേകരും വണ്ടിക്കകത്ത് കാളയെ ഇരുത്തുന്നതാണ് നാം കാണുന്നത്. അത് തെറ്റാണ്, അത് സാധ്യമല്ല, ഉദ്ദേശം സാധിക്കില്ല. അബ്രഹാമിന്റെ ജീവിതത്തിലേതുപോലെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നയിക്കും എന്നത് കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവപ്രസാദം നേടാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവപ്രസാദം ലഭിക്കും. ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിക്കുവാൻ നാം ആ വിശ്വസിച്ചതിന്റെ തെളിവായി നമ്മുടെ ജീവിതം കാണിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു. നാം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം. നാം ആത്മാർത്ഥതയുള്ളവരാണോ അല്ലയോ എന്ന് ദൈവത്തിനറിയാം. അവനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പ്രിയ സുഹൃത്തെ, എന്തുകൊണ്ട് താങ്കൾ ആത്മാർത്ഥതയുള്ളവനാകുന്നില്ല? താങ്കൾക്ക് സഭയിലുള്ളവരെ കബളിപ്പിക്കാം, നിങ്ങളുടെ അയൽക്കാരെ വിഡ്ഢികളാക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കാം. എന്നാൽ എന്തുകൊണ്ട് സത്യസന്ധമായി അതെ താങ്കളായി തന്നെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല? അത് വളരെയേറെ രസകരമാണല്ലേ. നിങ്ങൾ അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ല. ജീവിതം ആരോ പറഞ്ഞതുപോലെ ഒരു നാടകം മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ സുഹൃത്തെ അത് അവരുടെ പക്ഷം. അത് വേറൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. എന്നാൽ താങ്കൾ ജീവിതത്തിൽ എങ്ങും അഭിനയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് സത്യസന്ധരായി നിങ്ങളായി തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി ആശ്രയിക്കാവുന്നതാണ്. ജീവനുള്ള ശക്തിയുള്ള ഒരു വിശ്വാസം പ്രവൃത്തിയെടുക്കുന്നതായിരിക്കും. പൌലോസ് വിശ്വാസത്തിന്റെ വേരിനെക്കുറിച്ചും യാക്കോബ് വിശ്വാസത്തിന്റെ ഫലത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ. പൌലോസ് വിശ്വാസത്തിന്റെ വേരിനെക്കുറിച്ചും, അതെ, വിശ്വസിക്കുന്ന ഒരുവനാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ, അവനാകുന്നു ഒരു ദൈവവേദലായിത്തീരുന്നത്. യാക്കോബ് പറയുന്നത് അങ്ങനെ ദൈവവേദലായിത്തീർന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഫലമുള്ളവനായിരിക്കും, പ്രയോജനമുള്ളവനായിരിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കും, മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുന്നവനാകില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. ന്യായപ്രമാണം കൊടുക്കപ്പെടുന്നതിനു മുമ്പായി തന്നെ ദൈവം അബ്രഹാമിന് ഇത് ചെയ്തു. അബ്രഹാമിന്റെ നല്ല പ്രവൃത്തികളാലല്ല ദൈവം അവനോട് നിയമം ചെയ്തത്. താങ്കളുടെ വിശ്വാസം ഒരു ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലായിരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. എന്നാൽ താങ്കൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ വിശ്വാസത്തോടെ വരണം. അവിടുന്ന് താങ്കളുടെ ഹൃദയവാതിൽക്കലോളം എത്തിയിട്ടുണ്ട്. അതിനപ്പുറം വരാൻ അവന് കഴിയില്ല. വാതിൽ പൊളിച്ചകത്ത് വരാൻ അവന് സാധിക്കുകയില്ല. അവന് മുട്ടാൻ മാത്രമേ കഴിയൂ. വെളിപ്പാട് ദിവസം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ വായിക്കുന്നതുപോലെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് അവൻ ഓരോ മനുഷ്യനോടും പറയുന്നു. പ്രിയ സ്നേഹിത, താങ്കൾക്ക് മാത്രമേ താങ്കളുടെ ഹൃദയ കവാടം ദൈവത്തിന് വേണ്ടി തുറക്കുവാൻ സാധിക്കൂ. താങ്കൾ വിശ്വസിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതുപോലെ താങ്കളും ദൈവവൈതലായിത്തീരും. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഇവിടെ തിരുവെഴുത്ത് മുൻകൂട്ടി പ്രസംഗിച്ചു എന്ന് കാണും. തിരുവെഴുത്ത് എന്നുള്ളത് ദൈവത്തെ കുറിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു എന്നാണ് അർത്ഥം. എപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് സുവിശേഷം പ്രസംഗിച്ചത്? ക്രിസ്തുവിന്റെ ഒരു പ്രതിച്ഛായയായി ഇസഹാക്കിനെ അബ്രഹാം ബലി കഴിച്ചപ്പോഴായിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. അബ്രഹാമിന്റെ വിശ്വാസം പ്രവൃത്തിയായി രൂപാന്തരപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ അവൻ അർപ്പിച്ചു. ദൈവം അവനിൽ അത്യന്തം പ്രസാദിച്ചു എന്ന് നാം കാണുന്നു. ദൈവം അബ്രഹാമിന്റെ മകനെ വിടുവിച്ചുവെങ്കിലും ദൈവം തന്റെ പുത്രനെ ആദരിച്ചില്ല. തന്റെ ഏകജാതനായ പുത്രനെ അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ബലിയായി നൽകി. അവനെ മരണത്തിലേക്കിട്ടു. അബ്രഹാം ദൈവത്തിന്റെ ആജ്ഞ എപ്പോഴും അനുസരിച്ചു എന്ന് നാം കാണുന്നു. അങ്ങനെ സർവജ്ഞാനിയായ ദൈവം, കാലങ്ങളെ മുൻകൂട്ടി കണ്ട ദൈവം യഹൂദേതരരും ദൈവമൊരുക്കി നിത്യരക്ഷയ്ക്ക് യോഗ്യരാകുമെന്ന് കണ്ട് യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ രക്ഷ വിശ്വാസത്താൽ മാത്രം ആക്കിവെച്ചു. അതാണ് ദൈവത്തിന്റെ നീതി. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും അവൻ ഒരുപോലെ കണ്ടു. എല്ലാവർക്കും അവൻ രക്ഷ ഒരുപോലെ ഒരുക്കിവെച്ചു. അതിനുള്ള സാധ്യത ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും എന്ന് പറയുവാൻ സാധിക്കാത്തതുപോലെ ദൈവം ഒരുക്കിവെച്ചു. എല്ലാവരും വിശ്വാസത്താൽ മാത്രം ദൈവമക്കളാകുന്നു. ഒൻപതാം വാക്യം നോക്കിക്കാട്ടെ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. പൌലോസ് ഒരു സമാഹാരത്തിലേക്ക് വരികയാണ്. വിശ്വസിക്കുന്നവർ അബ്രഹാമിനോട് ഒന്നായിത്തീരുന്നു. വിശ്വാസം എന്ന തത്വം എല്ലാവർക്കും ബാധകമായതുകൊണ്ട് ജാതികളെയാണ് പൌലോസ് മുന്നിൽ കാണുന്നത്. പരിച്ഛേദനയ്ക്ക് മുമ്പ് ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു യഹൂദേതരനായിരുന്നുവല്ലോ. യഹൂദനെന്ന് പറയുവാൻ തന്നെ സാധിക്കുന്നത് അത് കഴിഞ്ഞ് വളരെ കഴിഞ്ഞാണല്ലോ. അവൻ ഒരു വിജാതീയനായിരുന്നു. ഗലാത്യരെ തീർച്ചപ്പെടുത്തുകയാണ് പൌലോസ് ഇവിടെ ചെയ്യുന്നത്. അവർക്ക് ഉറപ്പു നൽകുകയാണ്. അവർ ശരിയായ പാതയിൽ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് മാത്രം. അബ്രഹാമിനെ രക്ഷിച്ച അതേ അടിസ്ഥാനത്തിലാകുന്നു ദൈവം ഇന്ന് പാപികളെ രക്ഷിക്കുന്നത്. പാപിയുടെ വിശ്വാസത്തെയാണ് ദൈവം ഇന്ന് ആവശ്യപ്പെടുന്നത്. താൻ അബ്രഹാമിന് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന്, അബ്രഹാം വിശ്വസിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. ഒരുപക്ഷേ ഒരിക്കലും സാധ്യമായി ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തതായിട്ടുള്ള കാര്യമായിരിക്കാം. എന്നാൽ ദൈവം പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ അത് വിശ്വസിക്കണമെന്നാകുന്നു ദൈവം അവനോട് ആവശ്യപ്പെടുന്നത്. തന്റെ പുത്രനായ യേശുവിനെ ക്രൂശിൽ മരിക്കുവാനായി നൽകുക വഴി ദൈവം ചില കാര്യങ്ങൾ നമുക്കായി ചെയ്തു എന്ന് നാം വിശ്വസിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ദൈവം തന്റെ പുത്രനെ നമുക്കായി നൽകുക വഴി നിത്യതയിലേക്കുള്ള ആ പ്രവേശനം ദൈവം നമുക്കായി തുറന്നു തന്നു എന്ന് നാം വിശ്വസിക്കണം. ഈ വിശ്വാസമെന്നത് പലപ്പോഴും നാം ആന്തരികമായ ഒരു കാര്യമായതിനാൽ അധികം ആരും അറിയാത്തതായി സൂക്ഷിക്കുവാൻ ചിന്തിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട് ഇല്ലേ? ഞാനും ദൈവവുമായിട്ട കാര്യം അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല എന്ന ചിന്ത ഞാൻ പറയട്ടെ സുഹൃത്തെ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അബ്രഹാമിനെ പോലെ തന്റെ പ്രവർത്തനങ്ങളിൽ അത് പ്രകടമാക്കും. ഇല്ല എങ്കിൽ ആ വിശ്വാസം ഫലപ്രദമല്ല, രക്ഷിക്കുന്നതല്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിന് തന്നെ, അല്ലെങ്കിൽ രക്ഷയ്ക്ക് തന്നെ, രക്ഷിക്കുന്ന വിശ്വാസത്തിന് തന്നെ മൂന്ന് വശങ്ങളുള്ളത്. ഒന്ന്, നാം അംഗീകരിക്കുക. രണ്ട്, നാം വിശ്വസിക്കുക. മൂന്ന്, സമർപ്പിക്കുക. നാം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമേ രക്ഷ പൂർണ്ണമാകുന്നുള്ളൂ. ആന്തരികമായ ഒരു കാര്യത്താൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. നാം വിശ്വസിക്കുക, അംഗീകരിക്കുക, സമർപ്പിക്കുക. അത് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നു, നമ്മെ അംഗീകരിക്കുന്നു, നാം ദൈവമക്കളായിത്തീരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ദൈവവൈതലായിത്തീരുവാൻ സാധിച്ചിട്ടുണ്ടോ? അതോ അനേക വർഷം മുമ്പ് ഒരു വികാരത്തള്ളലിൽ കൈയുയർത്തി, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചൊല്ലി, ഏതോ ചടങ്ങിലൂടെയൊക്കെ പോയി, അതുകൊണ്ട് ദൈവവൈതലായി എന്ന് ചിന്തിച്ച് കാത്തിരിക്കുകയാണോ? നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുകയല്ല എന്റെ ഉദ്ദേശം. പിന്നെയോ, താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ദൈവേഷ്ടം ചെയ്യുവാൻ, ദൈവവചനം അനുസരിക്കുവാൻ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് താങ്കൾക്കില്ലാത്തിടത്തോളം കാലം രക്ഷയുടെ അനുഭവത്തിലേക്ക് താങ്കൾ വന്നിട്ടില്ല എന്ന കാര്യം ഓർക്കണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, അതാണ് വിശ്വാസം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് ഇന്ന് വളരെ വ്യക്തമായും ശക്തമായും സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കർത്താവേ, എന്നാൽ ജീവിതത്തെ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്ന ആഹ്വാനത്തിനായി സ്തോത്രം. അപ്രകാരം ചെയ്യുവാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഓരോ കേൾവിക്കാരെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ മുൻപോട്ട് പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോലെ, ആനന്ദത്തോടു ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുവേ. ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുവേ.
സേവനം ചെയ്ത ദൈവത്തിൻ ഗജാനനെ, വാസം ചെയ്യണം നീ നിന്നെ നയം എന്റെ ഉള്ളിലും നാഥനെ, വാസം ചെയ്യണം നീ നിന്നെ നയം എന്റെ ഉള്ളിലും നാഥനെ.
പാപികളുടെ വിപരീതത്തെയെല്ലാം സഹിച്ച കുഞ്ഞാളെ, കോപിപ്പാനല്ല ക്ഷമിപ്പാൻ നല്ല ശക്തിയേനിക്കും നൽകുകേ. കോപിപ്പാനല്ല ക്ഷമിപ്പാൻ നല്ല ശക്തിയേനിക്കും നൽകുകേ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരേണം എന്നുമേ. പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരേണം യേശുവേ. നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ, ശിഷ്യനാ